SBS Radio.
നമസ്കാരം ഷിംന സുധീഷ്, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം സെൽവി.
ഷിംന, ഇപ്പോൾ പയർ വർഗ്ഗങ്ങൾ ഇവിടെ ഓസ്ട്രേലിയയിൽ ബ്രീഡ് ചെയ്യാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ കൂടുതലായി വളർത്തിയെടുക്കാറുണ്ട്. നിലവിലുള്ള പയർ വർഗ്ഗങ്ങളെ ഇരട്ടിയാക്കുകയോ അല്ലെങ്കിൽ അതിനെ മറ്റുള്ള പയർ വർഗ്ഗങ്ങളുമായി ക്രോസ് ബ്രീഡ് ചെയ്ത് അത് വേറൊരു പ്രൊഡക്റ്റാക്കി പുറത്ത് കൊണ്ടുവരികയൊക്കെ ചെയ്യാറുണ്ടല്ലോ. ആദ്യം തന്നെ ഈ ബ്രീഡിംഗ് എന്താണെന്ന കാര്യം ഒന്ന് വിവരിക്കാമോ?
ബ്രീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പുതിയ വെറൈറ്റി റിലീസ് ചെയ്യാന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു നഴ്സറിയിൽ പോയിട്ട് ഒരു എന്താ പറയുക, ലെന്റിൽ പ്ലാന്റ്സ് വാങ്ങിച്ചു അല്ലെങ്കിൽ ഷിക്പീൻ്റെ പ്ലാന്റ്സ് വാങ്ങിച്ചു, ദാറ്റ്സ് ഓൾ ജനറേറ്റഡ് ത്രൂ ദ ബ്രീഡിംഗ് പ്രോസസ്സിലേക്ക് കൂടിയാണ്. സോ ബ്രീഡിംഗ് എന്ന് പറഞ്ഞത് ബ്രീഡേഴ്സ് ചെയ്തിട്ട് അവർ പുതിയൊരു വെറൈറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഗോസ് ടു ഫാമേഴ്സ് ആസ് വെൽ ആസ് ടു ദീസ് കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് പീപ്പിൾ. ഇപ്പോൾ ബണ്ണിങ്സ് പോലത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ സീഡ്സ് വാങ്ങിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾ കമ്മിങ് ത്രൂ ദ പ്രോസസ് ഓഫ് ബ്രീഡിംഗ് അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ് എ സെലക്ഷൻ. It's a combination of art and science for improving the heredity of the plant. നമുക്ക് ഹ്യൂമൻ ബീങ്സ് ഉപയോഗത്തിൽ അല്ലെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലാന്റ്സിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് മാറ്റുന്നതാണ് പ്ലാന്റ് ബ്രീഡിംഗ് എന്നുള്ളത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു എന്താ പറയുക, തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മളുടെ ഹ്യൂമൻ സിവിലൈസേഷൻ്റെ സമയം മുതലേ ഇത് നിലവിലുണ്ട്. ആ സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ജസ്റ്റ് എ സെലക്ഷൻ. ഉള്ള വൈൽഡിൽ ഗ്രോ ചെയ്യുന്ന പയർവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ വേറെ എന്താ ക്രോപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ളതിനെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ ഗ്രോ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദാറ്റ് ബിക്കെയിം പാർട്ട് ഓഫ് അവർ ലൈഫ്. അതിൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ എപ്പിയറൻസോ അങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടായിരുന്നു അതിനെ സെലക്ട് ചെയ്തിരുന്നത്. എന്നിട്ട് അതിനെ ഗ്രോ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ആസ് ടൈം പാസേഴ്സ് നമുക്ക് മനസ്സിലായി അങ്ങനെയുള്ളതിനെ മാത്രം ഗ്രോ ചെയ്താൽ നമ്മളുടെ എപ്പോഴുള്ള നീഡിനെ അത് മീറ്റ് ചെയ്യില്ല. സോ ഇറ്റ് മൂവ്ഡ് ഓൺ ടു എ സ്റ്റേജ് വെയർ വി ഹാവ് ടു ഡെലിബറേറ്റ്ലി ക്രോസ് ഡിഫറെൻറ്റ് വെറൈറ്റീസ്. ഫോർ എക്സാമ്പിൾ ഒരു വെറൈറ്റിക്ക് ഇന്ന ഇന്ന ഡിസീസ് ഒന്നും വരില്ല, അല്ലെങ്കിൽ വേറൊരു വെറൈറ്റി വെള്ളത്തിലുള്ള ഇപ്പോൾ വെള്ളം കുറഞ്ഞു പോയാലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഫ്രോസ്റ്റ് വന്നാലും അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും എഫക്ട് ചെയ്യില്ല. അപ്പം നമുക്ക് ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സും ഉള്ള ഒരു വെറൈറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ലെന്റിലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ലെന്റിൽ വെറൈറ്റിനെയും ഡെലിബറേറ്റ്ലി ക്രോസ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ക്രോസ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് പ്രോജനിയിൽ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സും ഉള്ള പ്ലാന്റ്സിനെ നമുക്ക് കിട്ടും. എന്നിട്ട് അതിനെ ഫെർദർ സെലക്ട് ചെയ്തിട്ട് അതിനെ മാത്രം ഗ്രോ ചെയ്യുന്നതാണ് കൺവെൻഷണൽ ബ്രീഡിംഗ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ കൺവെൻഷണൽ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം എടുക്കും ഒരു വെറൈറ്റി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫ്രം ദാറ്റ് വി മൂവ് ഡൗൺ ടു മോഡേൺ പ്ലാന്റ് ബ്രീഡിംഗ്. അതെന്താന്ന് പറഞ്ഞാൽ ഡി എൻ എ ഇൻഫർമേഷൻ ഉപയോഗിക്കും ഈ പ്ലാന്റ്സിനെ സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് 15 ഇയേഴ്സ് നമുക്ക് അതിനെ കൂടുതൽ നേരത്തെ ആക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റും വെറൈറ്റി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിച്ച് ഈസ് മോർ സ്യൂട്ടഡ് ആ സമയത്തേക്ക് എന്താണ് ആവശ്യം എന്ന് അനുസരിച്ചിട്ട്.
ഓക്കെ, ഷിംന പറഞ്ഞു എന്താ പല വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇതിനെ ബ്രീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അല്ലാതെ മറ്റെന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പയർവർഗ്ഗങ്ങൾ ബ്രീഡ് ചെയ്യുന്നത്?
ഇതിപ്പോൾ പയർവർഗ്ഗങ്ങൾ അതിൻ്റെ ഗ്രോ ചെയ്യുന്ന കണ്ടീഷൻസ് ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട്. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കൺട്രി ദേ ആർ ഗ്രോയിങ് അല്ലെങ്കിൽ റീജിയൻ ദേ ആർ ഗ്രോയിങ് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. ചിലപ്പം അസുഖങ്ങളുടെ ഫോമിലായിരിക്കും അത് വരിക, ഇപ്പോൾ ഫംഗൽ ഡിസീസോ അല്ലെ ബാക്ടീരിയൽ ഡിസീസോ, അല്ലെങ്കിൽ ചില സമയത്ത് അത് ഇൻ ടേംസ് ഓഫ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആയിരിക്കും. ചിലപ്പോൾ പെട്ടെന്ന് ഫ്രോസ്റ്റ് വന്ന് അല്ലെങ്കിൽ ഹീറ്റ് വേവ്സ് വന്ന് അല്ലെങ്കിൽ വെള്ളത്തിലുള്ള ഇഷ്യൂസ്, നമുക്ക് വെള്ളം ഇനഫ് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ വാട്ടർ ലോഗിങ് ആയിപ്പോയി, അതും അല്ലെങ്കിൽ ചിലപ്പോൾ സോയിലിൻ്റെ ഇഷ്യൂസ്, സോയിലിൽ ഒരുപാട് ടോക്സിൻ ഉണ്ട്, ഫോർ എക്സാമ്പിൾ അലുമിനിയോ അല്ലെ ബോറോണോ. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് നിന്നൊക്കെ നമുക്ക് വെറൈറ്റീനെ അങ്ങനെയുള്ള സമയങ്ങളിൽ ഗ്രോ ചെയ്യാൻ നോക്കൂല. പക്ഷെ നമുക്ക് അതിനെയൊക്കെ ടോളറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയ വെറൈറ്റീസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷൻസിലും അങ്ങനെയുള്ള റീജിയനിലും നമുക്ക് അതിനെ ഗ്രോ ചെയ്യുകയും അതിൻ്റെ പ്രൊഡക്റ്റ് ജനറേറ്റ് ചെയ്യാനും പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂ വെറൈറ്റീസ് വിച്ച് ഇസ് മോസ്റ്റ് സ്യൂട്ടഡ് ഫോർ ദാറ്റ് റീജിയൻ ആ സമയത്ത് അതിന് വേണ്ടിയിട്ടാണ് ബ്രീഡിംഗ് ചെയ്യുന്നത്.
ഓക്കെ. അപ്പോൾ അതായത് എല്ലാ പയർവർഗ്ഗങ്ങളും എല്ലാ കാലാവസ്ഥയിലും എല്ലാ റീജിയനിലും വളർത്തിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതത് സ്ഥലത്തും അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ രീതിയിൽ മറ്റ് തരത്തിലുള്ള പയർവർഗ്ഗങ്ങൾ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്.
യെസ്.
ഓക്കെ, ഏതൊക്കെ പയർവർഗ്ഗങ്ങളാണ് ഇവിടെ പ്രത്യേകിച്ചും ഓസ്ട്രേലിയയിൽ ബ്രീഡ് ചെയ്യാറ്?
ഓസ്ട്രേലിയയിലെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഡിഫറെൻറ്റ് പൾസസിനാണ് ബ്രീഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വിക്ടോറിയയിൽ നമ്മൾ മെയിൻലി ബ്രീഡ് ചെയ്യുന്നത് ലെന്റിൽസ് ആൻഡ് ഫീൽഡ് പീ ആണ്. ന്യൂ സൗത്ത് വെയിൽസിലാണ് ചിക് പീസിന് വേണ്ടിയിട്ടുള്ള ബ്രീഡിംഗ് നടക്കുന്നത്. പിന്നെ ല്യൂപ്പീൻ അങ്ങനെയുള്ള ചെയ്യുന്നത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലാണ്. ഇറ്റ്സ് മെയിൻലി ഡിപ്പെൻഡ് അപ്പോൺ എവിടെയാണ് നമ്മൾ ഗ്രോ ചെയ്യുന്നത്, അവിടെയാണ് അതിൻ്റെ കൂടുതൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ ബ്രീഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് മങ് ബീൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ചെറുപയർ. നമ്മളിപ്പം ഓസ്ട്രേലിയയിൽ ഗ്രോ ചെയ്യുന്നത് ടു ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ലെൻറ്റിൽസ് ആണ്. അതിൽ ഒന്ന് ഗ്രീൻ കളറുള്ളതും ഒന്ന് റെഡ് കളറുള്ളതും. അതിൽ തന്നെ 3 ഡിഫറെൻറ്റ് സൈസസ് ഉണ്ട്, ഏതാന്ന് പറഞ്ഞാൽ സ്മോൾ, മീഡിയം ആൻഡ് ലാർജ്. സോ ഈ വെറൈറ്റീസിൽ ഇംപ്രൂവ്മെൻറ്റ് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ബ്രീഡിങ് ഇവിടെ മെയിൻലി വിക്ടോറിയയിൽ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഡിസീസ് റെസിസ്റ്റൻസ്, ഇവിടെ കൂടുതലായിട്ട് കാണുന്ന അസുഖമാണ് ആസ്കോഖൈറ്റ ബ്ലൈറ്റ് എന്ന് പറയുന്നത്. അത് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ലെൻറ്റിൽ പോപ്പുലേഷനെ വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി, അല്ലെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ഒരു ഇഷ്യൂ ആണ് സോയിലിൽ ബോറോൺ ഉള്ളത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ബോറോണിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ഉണ്ടാക്കുക, അതൊക്കെയാണ് ബ്രീഡിങ്ങിൻ്റെ പാർട്ടായിട്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ പ്രീവിയസ്ലി റിലീസ് ചെയ്ത ഒന്ന് രണ്ട് വെറൈറ്റി വെച്ചിട്ട് എനിക്ക് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ കസാബ് എന്ന് പറയുന്നത് ഒരു കുറച്ചുനാൾ മുന്നേ റിലീസ് ചെയ്തൊരു വെറൈറ്റിയാണ്. അത് ഹൈ ഈൽഡിംഗ് ആണ്, അതിന് ലോ ടു മീഡിയം റെയിൻഫോൾ റീജിയനിൽ ബെസ്റ്റ് സ്യൂട്ടഡ് ആണ് ഗ്രോ ചെയ്യാൻ. വൺ ഓഫ് ദ അതർ പോപ്പുലർ വെറൈറ്റിയാണ് നെഗറ്റ്. നെഗറ്റ് എന്ന് പറഞ്ഞാൽ മീഡിയം ടു ഹൈ റെയിൻഫോൾ റീജിയൻ, എസ്പെഷ്യലി നമ്മളെ വിക്ടോറിയയിലെ സൗത്ത് ഈസ്റ്റ് റീജിയനിലും ബിറ്റ് ഓഫ് എ ന്യൂ സൗത്ത് വെയിൽസ് സൗത്ത് ഓസ്ട്രേലിയയിലും മോസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റിയാണത്. അത് കൂടാതെ ഇപ്പൊ ചിലപ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് വേണ്ടത് വലിയ സൈസുള്ള ലെൻറ്റിലായിരിക്കും. അങ്ങനെ ഇത് റിലീസ് ചെയ്ത ഒരു വെറൈറ്റിയാണ് ജംബോ എന്ന് പറയുന്നത്. എന്താണ് ആ റീജിയൻ ആവശ്യം, അതിനനുസരിച്ചിട്ട് ബ്രീഡ് ചെയ്തിട്ടുള്ള വെറൈറ്റിയാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്.
ഇതിപ്പോ കൂടുതലായിട്ടും കർഷകർക്ക് അല്ലെങ്കിൽ പൊതുജനത്തിന് ഉപയോഗമാകുന്ന രീതിയിലാണല്ലോ അല്ലെ ഇത് ബ്രീഡ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ ഇതെങ്ങനെയൊക്കെയാണ് ഒന്നെങ്കിൽ കൃഷിക്കാർക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഉപകാരപ്രദമാകുന്നത്?
സോ ഞാൻ ഫാമേഴ്സിനെ എങ്ങനെയാണ് ഉപയോഗം എന്നുള്ളതിനെ കുറിച്ചിട്ട് തുടങ്ങാം. സോ ലെൻറ്റിൽ മെയിൻലി നമ്മൾ ഗ്രോ ചെയ്യുന്നത് ആസ് എ റൊട്ടേഷൻ ക്രോപ്പാണ്. അതെന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിരിയൽസ് എല്ലാം അല്ലെങ്കിൽ കനോളയെല്ലാം എല്ലാ വർഷവും ഗ്രോ ചെയ്യുന്ന ഫീൽഡിൽ ഒരു ബ്രേക്കിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ വർഷം ലെൻറ്റിൽസോ അല്ലെങ്കിൽ അതേ പ്രയർ വർഗ്ഗങ്ങൾ ഗ്രോ ചെയ്യും. അപ്പോൾ ഫാമേഴ്സിന് ഒരു എക്സ്ട്രാ ഇൻകം ആണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ പൾസസ് അല്ലെങ്കിൽ ലെഗ്യൂംസിന് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് സോയിലുള്ള നൈട്രജൻ ഫിക്സ് ചെയ്യുകയും നെക്സ്റ്റ് റൗണ്ട് ഓഫ് വേറെ ഏതെങ്കിലും കൃഷി ഇറക്കുമ്പോൾ ഫാമേഴ്സിന് ലെസ് എന്താ പറയുക ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്താൽ മതിയാവും. ഇപ്പൊ ബ്രീഡിങ്ങിലെ കൂടെ നമ്മൾ എപ്പോഴും ജനറേറ്റ് ചെയ്യുന്നത് ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ആണ്. അപ്പൊ ഈ ഹൈ ഈൽഡിങ് വെറൈറ്റീസിനെ ഈ ഫാമേഴ്സ് ഗ്രോ ചെയ്യുമ്പോൾ അവർക്ക് എന്താ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഏരിയയിൽ തന്നെ ഗ്രോ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാവും. കൂടുതൽ പ്രൊഡക്റ്റ് മീൻസ് ദേ ഗോട്ട് മോർ ഇൻകം. അതുകൊണ്ട് തന്നെ മോർ ഫാമേഴ്സ് വിൽ ബി ഇൻട്രസ്റ്റഡ് ടു ഗ്രോ ദം ആൻഡ് ഹാവ് എൻ എക്സ്ട്രാ ഇൻകം ഓൺ ടോപ്പ് ഓഫ് സിരിയൽസിനെ കൂടാതെ. പിന്നെ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റിലീസ് ചെയ്യുന്ന വെറൈറ്റിക്ക് അസുഖങ്ങളൊന്നും വരുന്നില്ല എന്നുള്ള കണ്ടീഷനിലുള്ളതാണെങ്കിൽ അവർക്ക് ഫംഗിസൈഡ്സ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം എന്ത് ടൈപ്പ് ഓഫ് കെമിക്കൽസ് വി യൂസ്, ഇറ്റ്സ് ഹാസാർഡസ് ടു അസ് ഹാസാർഡസ് ടു ദ എൻവയോൺമെൻറ്റ്. സോ ഹൈ ഈൽഡിങ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻറ്റ് വെറൈറ്റി ടു ഗ്രോ ചെയ്യുമ്പം അങ്ങനെയുള്ള കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഹെൽത്ത് വൈസും എഫക്റ്റ് ആവില്ല. മോർ ദാൻ ദാറ്റ് അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പൈസയും അവർക്ക് സേവ് ചെയ്യാൻ പറ്റും. ആസ് എ പബ്ലിക് നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ വേൾഡ് പോപ്പുലേഷൻ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിന്നെ ഗ്രോ ചെയ്യാൻ പറ്റുന്ന ലാൻഡും കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. പിന്നെ നമ്മളെല്ലാവരും മോർ അവെയർ ഓഫ് എ ന്യൂട്രീഷൻ റിച്ച് ഫുഡിന് വേണ്ടിയിട്ട്, എസ്പെഷ്യലി വെജിറ്റേറിയൻസിന് ഈ ലെൻറ്റിൽസോ അല്ലെങ്കിൽ ഇനിയാത്ത ലെഗ്യൂംസ് ഇറ്റ്സ് എ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. സോ നമുക്കിപ്പോൾ കൂടുതൽ പ്രൊഡക്റ്റ് ഫാമേഴ്സിന് നമുക്ക് തരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു റീസണബിൾ പ്രൈസിൽ എഫോർഡബിലിറ്റിയിൽ നമുക്ക് ഈ ഹൈ പ്രോട്ടീൻ റിച്ച് ലെൻറ്റിൽസ് അല്ലെ ഇനി അത് ലെഗ്യൂംസിനെ കൺസ്യൂം ചെയ്യാൻ ഒക്കും. പിന്നെ വേറൊരു ബെനിഫിറ്റ് ഇപ്പോൾ നമ്മൾ ഈ ബ്രീഡിംഗ് ത്രൂല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഡിസീസ് റെസിസ്റ്റൻസ് ഉള്ള വെറൈറ്റിയാ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ഫംഗിസൈഡ്സ് ഉപയോഗിക്കേണ്ട. ആ ഫംഗിസൈഡ്സ് ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ നമുക്കുള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ എനി കെമിക്കൽസ് യൂസ് സ്പ്രേ അത് മഴയൊക്കെ കഴിഞ്ഞാകുമ്പോഴത്തേക്കും അത് ഒഴുകി നാച്ചുറൽ ആ റിവേഴ്സ് സിസ്റ്റത്തിലോ അല്ലെ തടാകത്തിലോ എത്തിപ്പെടാനും നമ്മളത് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ആ കെമിക്കൽസ് നമ്മളിലേക്കും എത്താനും സാധ്യതയുണ്ട്. സോ ഈ ബ്രീഡിംഗ് ത്രൂ നല്ല റെസിസ്റ്റൻറ്റ് വെറൈറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യേണ്ട കെമിക്കൽസ് ഉപയോഗിക്കേണ്ട കാര്യേ ഇല്ല. സോ വി വിൽ ഗെറ്റ് എ വെറൈറ്റി വിച്ച് ഈസ് മോർ റെസിസ്റ്റൻ്റ്. അതോടുകൂടെ തന്നെ നമുക്ക് കെമിക്കൽ യൂസ് കുറവായതുകൊണ്ട് തന്നെ നമുക്കുള്ള ഹെൽത്ത് ഇഷ്യൂസും വളരെ കുറവായിരിക്കും.
ഓക്കെ, അപ്പൊ ബ്രീഡ് ചെയ്ത വെറൈറ്റി വാങ്ങുന്നതാണ് എപ്പോഴും നല്ലതെന്നാണോ പറയുന്നത്?
അതെ, അതാണ് നല്ലത്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും? ഇപ്പം കടയിൽ നിന്ന് നമ്മൾ വാങ്ങാൻ ചെല്ലുന്നവർക്ക് ഇപ്പം നമുക്ക് ഇത് ബ്രീഡ് ചെയ്തതാണോ അല്ലയോ എന്ന് അവിടെ ചോദിച്ചാൽ കൂടി ഒരു പക്ഷേ നമുക്ക് അറിയാൻ സാധിക്കില്ലല്ലോ.
സോ ഇപ്പം സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നഴ്സറീസിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷോപ്പുകളിൽ അവർ മാർക്കറ്റ് ചെയ്യാവുന്ന പ്രൊഡക്റ്റ് മെയിൻലി ഇറ്റ് വുഡ് ബി ദ എന്താ പറയുക ഹൈ പെർഫോമൻസ് ഉള്ള വെറൈറ്റി ആയിരിക്കും. എന്താന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളത് വാങ്ങിച്ചാലേ ആൾക്കാർ ഹാപ്പി ആയിട്ട് അവിടെ കൂടുതൽ പോയി വാങ്ങിക്കുള്ളൂ. സോ മോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് അവിടുന്ന് സെല് ചെയ്യുന്നത് ഈ ബ്രീഡിങ്ങിലെ കൂടെ വന്നിട്ട് ഹൈ പെർഫോമൻസ് ഉള്ള വെറൈറ്റീസ് ആയിരിക്കും.
ഓസ്ട്രേലിയയിലെ മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും അങ്ങനെ ബ്രീഡ് ചെയ്ത വെറൈറ്റിയാണ് വിൽക്കാനായി എത്തുന്നതെന്നാണോ പറയുന്നത്?
യെസ്, അതാണ്.
ഓക്കെ, അപ്പൊ നമുക്ക് ധൈര്യമായി വാങ്ങാം.
ധൈര്യമായി വാങ്ങിക്കാം.
ഓക്കെ, ഇനി ഇപ്പോൾ ഇന്ത്യയിൽ എത്രത്തോളം ഈ ബ്രീഡിംഗ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്? ഇവിടെ നടക്കുന്ന അതേ രീതിയിൽ തന്നെയാണോ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടാണോ നടക്കുന്നത്?
സോ ഇന്ത്യയിലും ബ്രീഡിംഗ് നടക്കുന്നുണ്ട്. ബ്രീഡിങ്ങിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം എവരിവെയർ. എവിടെയൊക്കെ ബ്രീഡിംഗ് നടക്കുന്നുണ്ടോ ഇറ്റ് ഈസ് ദ സെയിം പ്രോസസ്. പക്ഷേ ഇപ്പം നമ്മൾ ഓസ്ട്രേലിയയിൽ എയിം ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട വെറൈറ്റി ആയിരിക്കില്ല ഇന്ത്യയിൽ ചെയ്യുന്നത്, ബിക്കോസ് അവിടുത്തെ കണ്ടീഷൻസ് ഡിഫറെൻ്റ് ആണ്. ഇവിടെ നമ്മൾ ഫ്രോസ്റ്റ് അല്ലെങ്കിൽ വെള്ളത്തിനുള്ള സ്കാർസിറ്റി ഉള്ളത് വെറൈറ്റീനെ കൊണ്ടുവരുമ്പം ഇന്ത്യയിൽ നോക്കുന്നത് ഈ ഹീറ്റ് ഇഷ്യൂസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റിയാണ്. പിന്നെ അവിടെ കാണുന്ന ഡിസീസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. ഇറ്റ്സ് വിൽറ്റ്, ബ്ലൈറ്റ് അല്ലെ റസ്റ്റ് എന്നൊക്കെ പറയുന്ന ഡിസീസും, പിന്നെ ഫ്രോസ്റ്റും ടെമ്പറേച്ചർ കണ്ടീഷൻസും ആണ് എബയോട്ടിക് സ്ട്രെസ് ആയിട്ടുള്ളത്. സോ അതിന് വേണ്ടിയിട്ടുള്ള വെറൈറ്റിയാണ് അവിടെ മെയിൻലി ബ്രീഡ് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ അവിടെയുള്ള ആൾക്കാർ കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഏത് വെറൈറ്റി ആണോ അതിന് അവർ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കും.
ഓക്കെ ഓക്കെ ഓക്കെ. ന്യൂട്രീഷൻ വാല്യൂ നോക്കി ആളുകൾ അതിൻ്റെ ഗുണമേന്മയൊക്കെ നോക്കി ഭക്ഷണം കഴിക്കുന്ന ഒരു ഒരു പ്രവണതയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ ലെൻഡിൽസ്, ഇപ്പം പയർവർഗ്ഗങ്ങൾ എത്രത്തോളം ആരോഗ്യപരമാണ്, എന്തൊക്കെ ഗുണങ്ങളാണ് ഈ പയർവർഗ്ഗങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ആളുകൾക്ക് ഉണ്ടാകാൻ ഇടയുള്ളത് എന്ന കാര്യമൊന്ന് പറയാമോ?
സോ ലെൻറ്റിൽസ് വൺ ഓഫ് ദ ഹയസ്റ്റ് റിച്ച് ഇൻ പ്രോട്ടീൻ ആണ് ലെഗ്യൂംസിൻ്റെ അകത്തുള്ളത്, ഫോളോഡ് ബൈ സോയാബീൻ. സോയാബീനിലാണ് ഹയസ്റ്റ് പ്രോട്ടീൻ കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ലെൻറ്റിൽസ്. ലെൻറ്റിൽസിൽ അറൌണ്ട് 25% ഈസ് പ്രോട്ടീൻ, 63% കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഓൺലി 1% ഈസ് ഫാറ്റ്. അതുകൂടാതെ ഇതിൽ അതർ ന്യൂട്രിയൻസ് ഉണ്ട്, ലൈക്ക് ഫോളേറ്റ്, തയമീൻ, വൈറ്റമിൻ B6, ഫോസ്ഫറസ് ആൻഡ് അയൺ ആൻഡ് സിങ്ക്. ഇതൊക്കെ നമുക്ക് ആ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടുന്നതായിരിക്കും. ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു റോ ലെൻറ്റിലിൻ്റെ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ ലെൻറ്റിലിനെ പ്രോസസ്സ് ചെയ്തിട്ട് അതിന് കുക്ക് ചെയ്ത് ഹൈ ഹീറ്റ് ടെമ്പറേച്ചറിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഈ ന്യൂട്രിയൻറ്റിൻ്റെ എമൗണ്ട് സ്ലൈറ്റ്ലി കുറയും. മേ ബി പ്രോട്ടീൻസ് ഐ തിങ്ക് ഇറ്റ് ഗോസ് അപ് ടു 15% ആയിട്ട് കുറയും ആ നമ്മൾ കുക്കിംഗ് പ്രോസസ്സിൽ. സോ ഹെൽത്ത് ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി പ്രോട്ടീൻ, ഇറ്റ് ഗോട്ട് അതർ ന്യൂട്രിയൻസ് ആസ് വെൽ, നമ്മളെ ഹെൽത്തിന് ഗുണമുള്ളത്. എങ്ങനെ അതിനെ പ്രോസസ്സ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഗുണങ്ങളിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകാം. നമുക്കിപ്പോൾ മെയിൻലി അറിയുന്ന പ്രൊഡക്റ്റ് ലെൻറ്റിൽ അല്ലെങ്കിൽ പൾസസ് ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പ് അല്ലെങ്കിൽ സ്റ്റ്യൂ അല്ലെങ്കിൽ കറിയാണ്. അത് കൂടാതെ ആൾക്കാർക്ക് അതിൻ്റെ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇപ്പം കാനഡയിലും ഈവൻ ഇൻ ഓസ്ട്രേലിയയിലും ഒരുപാട് വെറൈറ്റി ഫുഡ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ബർഗറിൻ്റെ പാറ്റീസ് പൾസസിനെ കൊണ്ടുണ്ടാക്കിയത്, അല്ലെങ്കിൽ സിറിയൽസിൻ്റെ ഭാഗമായിട്ട് പാസ്റ്റ അല്ലെങ്കിൽ പേസ്ട്രി ഷീറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിപ്സ് ആയിട്ട് ഈവൻ പെറ്റ് ഫുഡിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടും എന്താ പറയേണ്ടത് അതിനെ ഒരുപാട് പുഷ് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിക്കോസ് ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ബെനിഫിറ്റ് ടു ദ ഹ്യൂമൻ ആസ് വെൽ ആസ് ടു ദ ആനിമൽസ്.
ഓക്കെ,
സോ സോയബീൻ ആണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്, ഹയസ്റ്റ് പ്രോട്ടീൻ ആൻഡ് അതർ ഇൻഗ്രീഡിയൻസ്. അത് കഴിഞ്ഞാൽ റാങ്ക് ചെയ്യുന്നത് ലെൻറ്റിൽസ് ആണ്. ലെൻറ്റിൽസ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മളെ പരിപ്പ്, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ചിക്പി. ചിക്പി എന്ന് പറഞ്ഞാൽ നമ്മളെ കടല. അത് കഴിഞ്ഞാണ് ഫീൽ പീ, നമ്മൾ ഗ്രീൻ പീ ആയിട്ടും അല്ലെ ഡ്രൈ പീ ആയിട്ടും ഉപയോഗിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഫാബ ബീൻ, രാജ്മ, ആ കാറ്റഗറിയിൽ വരുന്ന പയറുകൾ. ചെറുപയറും വെരി ക്ലോസ് ടു എന്താ പറയേണ്ടത് ചിക്പീൻ്റെ അടുത്തായിട്ടാണ് പ്രോട്ടീൻ കണ്ടന്റിൽ.
ഓക്കെ, തീർച്ചയായിട്ടും. അപ്പം എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി, ഷിംന സുധീഷ്.
താങ്ക് യു സാൽബി ഫോർ ദ ടൈം.
sbs.com.au